പരിചയപ്പെടാം ഈ ഡോക്ടർമാരെ. രോഗഗ്രസ്തമായ ലോകത്തെ സൗഖ്യപ്പെടുത്താൻ അഭിഷേകം ലഭിച്ചവർ. അവരുടെ പ്രത്യേകതകൾ. തെറ്റിദ്ധരിക്കപ്പെടുന്ന ചില ഡോക്ടർമാർ. സ്റ്റെല്ല ബെന്നി എഴുതുന്നു, എൻ്റെ ചെറുപ്പകാലത്താണ് ഈ സംഭവം നടന്നത്. ഏകദേശം 55 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സ്വന്തക്കാരിൽപ്പെട്ട ഒരു മേരിയാൻ്റി രോഗിയായി. കടുത്ത ശാരീരിക ക്ഷീണം, തലചുറ്റൽ, വിളർച്ച, വയറ് കാരണം കൂടാതെ വീർത്തു വീർത്തു വരുന്നു. ഞങ്ങളുടെ നാട്ടിലന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രി ഉണ്ടായിരുന്നു. ആൻ്റിയെ വീട്ടുകാർ ആരുടെയോ നിർദ്ദേശപ്രകാരം ചീഫ് ഫിസിഷ്യനെ കാണിച്ചു. ഫിസിഷ്യൻ ഒരു പരിശോധനയ്ക്ക് ശേഷം ആൻ്റിയെ സർജൻ്റെ അടുത്തേക്ക് പറഞ്ഞുവിട്ടു. ആ സർജൻ ഒരു നല്ല ഡോക്ടറായിരുന്നു. തൻ്റെ അടുത്ത് വരുന്ന രോഗികളെ പൂർണ്ണമായും സുഖപ്പെടുത്തി പറഞ്ഞയക്കുവാൻ വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ സന്നദ്ധതയുള്ളവൻ. ഡോക്ടർ അന്നത്തെ കാലത്ത് നിലവിലുള്ള എല്ലാ ടെസ്റ്റുകളും നടത്തി. വിവിധ തരം സ്കാനിങ്ങുകളൊന്നും അന്നില്ല. സാമാന്യം ഭേദപ്പെട്ട സാധാരണ ഹോസ്പിറ്റലുകളിൽ എക്സ്റേ മാത്രം നിലവിലുണ്ട്. ഡോക്ടർ എക്സ്റേയിലൂടെ രോഗനിർണയം നടത്തി. കിട്ടിയ റിപ്പോർട്ടനുസരിച്ച് ആൻ്റിയുടെ ഗർഭപാത്രത്തിൽ വലിയൊരു ട്യൂമറുണ്ട്. അടിയന്തിരമായ ശസ്ത്രക്രിയ അനിവാര്യം. ശസ്ത്രക്രിയ വളരെ റിസ്ക് നിറഞ്ഞതായിരുന്നു. ഉള്ളിലുള്ള ട്യൂമറിൻ്റെ വലിപ്പക്കൂടുതൽ കൊണ്ട് ഒരുപക്ഷെ ഗർഭപാത്രം കൂടി എടുത്തു മാറ്റേണ്ടി വന്നേക്കാം. ഡോക്ടർ ഇക്കാര്യം നേരത്തെ തന്നെ രോഗിയെയും കുടുംബക്കാരെയും അറിയിച്ചു. അങ്ങനെ സംഭവിച്ചാൽ രോഗിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരമ്മയാകാൻ പറ്റില്ല. വിവരങ്ങൾ കേട്ട ആൻ്റി വിങ്ങി വിങ്ങി കരഞ്ഞു. വീട്ടുകാരും കൂടെ കരഞ്ഞു. പക്ഷെ ഡോക്ടർ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കരയാതിരിക്കുക, മുട്ടിപ്പായി പ്രാർത്ഥിക്കുക, ദൈവം തീർച്ചയായും സഹായിക്കും. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രയത്നിക്കും സഹോദരിക്കൊരു ജീവിതം തരാൻ. അങ്ങനെ ഓപ്പറേഷൻ തീയതി തീരുമാനിച്ചു. സർജറി നടത്തുന്ന ദിവസത്തിലെ ആദ്യത്തെ സർജറി ആൻ്റിയുടേതായിരുന്നു. വേറെയും അടിയന്തര സർജറികളുണ്ട് ആ ദിവസം. രോഗിയുടെയും വീട്ടുകാരുടെയും സമ്മതപത്രം എഴുതി വാങ്ങിച്ചു. ഓപ്പറേഷൻ തിയേറ്റർ ഒരുക്കി. സർജറി തുടങ്ങി. വയറ് കീറിപ്പിളർന്നപ്പോഴാണ് ഡോക്ടർക്ക് മനസ്സിലായത് രോഗിയുടെ വയറ്റിൽ ഒരു മുഴ മാത്രമല്ല, അതിൻ്റെ അടിയിലായി വേറെ 3 മുഴകൾ കൂടിയുണ്ട്. ഈ മുഴകൾ എക്സ്റേ റിപ്പോർട്ടിൽ തീരെ വ്യക്തമായിരുന്നില്ല. പക്ഷേ ആ കേസ് വേഗത്തിൽ തന്നെ പരിഹരിക്കാം. ഗർഭപാത്രത്തോടെ അത് പുറത്തെടുത്താൽ. പക്ഷേ അപ്പോൾ തകർന്നു പോകുന്നത് ഒരു രോഗിയുടെ മംഗല്യ സ്വപ്നങ്ങളായിരിക്കും. രോഗിയുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ ഡോക്ടറുടെ ഓർമ്മയിലേക്ക് കടന്നു വന്നു. അദ്ദേഹം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. പിന്നീട് താൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ കൈപിടിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഒരു പോരാട്ടം. കാരണം സർജറിയിൽ തന്നെ സഹായിയാകേണ്ട ഡോക്ടർ അടിയന്തര കാരണങ്ങളാൽ അന്ന് ലീവായിരുന്നു. 2 കൊണ്ട് തീരേണ്ട സർജറി തീർന്നപ്പോൾ 7 എടുത്തു. സർജറി വലിയ വിജയമായിരുന്നു. പക്ഷേ തിയേറ്ററിന് പുറത്ത് വലിയൊരു ഭൂകമ്പം ഉരുണ്ടുകൂടുകയായിരുന്നു. ഡോക്ടറുടെ പിടിപ്പ് കേടുകൊണ്ട് രോഗിക്കെന്തോ സംഭവിച്ചു. അതുകൊണ്ടാണ് ഡോക്ടറും നേഴ്സുമാരും പുറത്തു വരാത്തത് എന്ന് പറഞ്ഞ് ആകപ്പാടെ ബഹളം. നാട്ടുകാരും വീട്ടുകാരുമുണ്ട് കൂട്ടത്തിൽ. ഗർഭപാത്രത്തിൽ മുഴയല്ലായിരുന്നു, കുട്ടിയായിരുന്നു എന്ന് പറഞ്ഞ് ചില വിവരദോഷികൾ. അവിഹിത ഗർഭം മറയ്ക്കാനുള്ള ശ്രമത്തിലാണ്. പൈസ വാങ്ങി ഒരുമ്പെട്ട ഡോക്ടറും ആശുപത്രി അധികൃതരും എന്ന് പറഞ്ഞ് വേറൊരു കൂട്ടർ. എന്തായാലും തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നതുകൊണ്ടും തക്ക സമയത്ത് പോലീസ് ഇടപെട്ടതുകൊണ്ടും ഡോക്ടർ ദേഹോപദ്രവമേൽക്കാതെ രക്ഷപ്പെട്ടു. പക്ഷേ ഒരു പാവപ്പെട്ട യുവതിക്ക് കഠിന പരിശ്രമത്തിലൂടെ ജീവിതം തിരികെ വാങ്ങിക്കൊടുത്ത ആ ഡോക്ടർ കഠിനമായി പൊതുജനത്താൽ തെറ്റിദ്ധരിക്കപ്പെട്ടു. ആ ദിവസം നടക്കേണ്ടിയിരുന്ന മറ്റു സർജറികൾ മുടങ്ങിയതുകൊണ്ട് ആ രോഗികളുടെ വീട്ടുകാരും ആശുപത്രി അധികൃതരും വരെ അസ്വസ്ഥരായിത്തീർന്ന് അദ്ദേഹത്തെ പഴിചാരി. സംഗതികളുടെ യഥാർത്ഥ അവസ്ഥ അറിഞ്ഞ മറ്റു ചില ഡോക്ടേഴ്സ് അദ്ദേഹത്തോട് ചോദിച്ചു, താൻ എന്തിനാടോ ഇത്രമാത്രം റിസ്ക് എടുത്ത് വെറുതെ അടിമേടിക്കുവാൻ പോയത്? ഇക്കാലത്ത് ഭാവിയിലെങ്കിലും താൻ പ്രാക്ടിക്കലായി തീരണം. രോഗി ചത്താലും ജീവിച്ചാലും സമയത്ത് സർജറി തീർക്കണം. പക്ഷേ ആ ഡോക്ടറെ എന്നും നന്ദിയോടെയോർത്ത് അദ്ദേഹത്തിന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരുവളുണ്ട്. അത് മേരിയാൻ്റിയായിരുന്നു. മേരിയാൻ്റി വിവാഹിതയായി 2 അമ്മയായി ഇന്ന് സ്വസ്ഥമായി കുടുംബജീവിതം നയിക്കുന്നു. നന്മ നിറഞ്ഞ ഒരു ഡോക്ടറാണ് അതിനിടയാക്കിയത്. യേശു ഉത്തമനായ ഒരു ഡോക്ടർ. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഉത്തമനായ ഡോക്ടർ യേശു ക്രിസ്തു തന്നെ. തൻ്റെ അടുത്തു വരുന്നവരെ രക്ഷിക്കുവാനും സൗഖ്യപ്പെടുത്തുവാനും വേണ്ടി എന്തു ത്യാഗവും ഏറ്റെടുക്കുന്നവൻ, എത്ര സമയവും പാഴാക്കുന്നവൻ. ഏഷ്യ 53:5 അവനെക്കുറിച്ച് ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ശതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ശതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. താൻ ചികിത്സിക്കുന്ന രോഗിക്ക് വേണ്ടി സ്വയം മുറിവുകൾ ഏറ്റെടുത്തുകൊണ്ട് തന്നിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന രോഗിയെ സുഖപ്പെടുത്തുന്ന യേശുവിനെ പോലെ വേറൊരു ഡോക്ടറും ഈ ഭൂമിയിലില്ല. അതാണ് യേശുവെന്ന ദിവ്യവൈദ്യൻ്റെ ഏറ്റവും വലിയ സവിശേഷത. മുറിവേറ്റതും രോഗഗ്രസ്തവുമായ ഈ ലോകത്തെ സുഖപ്പെടുത്തുവാനായി, മുറിയപ്പെടുവാനായി അവൻ തന്നെ തന്നെ വിട്ടുകൊടുത്തു. അവൻ ദൈവമായിരുന്നിട്ടും ദൈവവുമായിട്ടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ട് മരണം വരെ, അതേ കുരിശു മരണം വരെ തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഫിലിപ്പി 2:6-10. തൻ്റെ അടുത്തേക്ക് വന്ന ഓരോ രോഗിയെയും ഓരോ സവിശേഷമായ രീതിയിലൂടെയാണ് സൗഖ്യപ്പെടുത്തിയത്. ചിലരെ ഒരു വാക്കുകൊണ്ട്, ചിലരെ ഒരു നോക്കുകൊണ്ട്, ചിലരെ ഒരു സ്പർശനത്തിലൂടെ, ചിലരെ ഒരു ചേർത്ത് പിടിക്കൽ കൊണ്ട്, ചിലരെ ശക്തിമത്തായ ഒരു ആജ്ഞയിലൂടെ, എല്ലാവരെയും വിവിധങ്ങളും സവിശേഷങ്ങളുമായ വിധത്തിലൂടെയാണ് അവിടുന്ന് സുഖപ്പെടുത്തി ജീവന്റെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നത്. നായിനിലെ വിധവയുടെ മകനെയും ബാലികയെയും തൻ്റെ സ്നേഹിതനായ ലാസറിനെയും എല്ലാം ഒറ്റ വാക്കിലൂടെയാണ് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് ജീവന്റെയും സൗഖ്യത്തിൻ്റെയും സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ മറ്റു പലർക്കും വേണ്ടി അവരെ സൗഖ്യത്തിലേക്ക് നയിക്കാൻ അവിടുന്ന് ഏറെ സമയം ചിലവിടുന്നത് കാണാൻ കഴിയും. മാർക്കോസ് 8:22-26 കാണുന്ന അന്ധയാചകനെ അവിടുന്ന് കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിൽ കൊണ്ടുപോയി അവൻ്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിക്കുന്നു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്, അവർ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു, നടക്കുന്നതായും കാണുന്നു. വീണ്ടും യേശു അവൻ്റെ കണ്ണുകളിൽ കൈകൾ വെച്ചുകൊണ്ട് അവന് കാഴ്ച തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവൻ എല്ലാ വസ്തുക്കളെയും വ്യക്തമായി കണ്ടു. ഇവിടെ ഒരു ചോദ്യം ഉയരുന്നു, എന്തുകൊണ്ടാണ് യേശു ഇവനെ സുഖപ്പെടുത്തുവാൻ ഇത്രയേറെ സമയവും പ്രയത്നവും ചെലവഴിക്കുന്നത് എന്ന്. ദൈവം തന്നെയായ അവൻ്റെ ഒറ്റ വാക്കു പോരായിരുന്നു അവനെ സുഖപ്പെടുത്തുവാൻ? അതിനുള്ള ഉത്തരം യേശുവിന് മാത്രമേ അറിയൂ. വീണ്ടും ലാസറിന്റെ ശവകുടീരത്തിങ്കൽ ചെന്നു നിന്ന് കണ്ണുനീർ പൊഴിക്കുന്ന യേശുവിനെ നോക്കി പൊതുജനം ചോദിക്കുന്നു, അന്ധന്റെ കണ്ണു തുറന്ന ഈ മനുഷ്യന് ഇവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ലേ? യോഹന്നാൻ 11:37. ഈ ചോദ്യം തികച്ചും ന്യായവുമായിരുന്നു. ലാസർ രോഗിയായപ്പോഴേ അവൻ്റെ സഹോദരിമാർ യേശുവിനെ വിവരമറിയിച്ചിരുന്നു, ഗുരു, നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു, ദയവായി വന്ന് സുഖപ്പെടുത്തിയാലുമെന്ന്. പക്ഷേ അവൻ ലാസർ മരിക്കാൻ കാത്തിരിക്കുന്നു, മരിച്ചഴുകാൻ വേണ്ടി കാത്തിരിക്കുന്നു. ലാസറിൻ്റെ 4 ദിവസം പിന്നിട്ട മരിച്ചഴുകിയ ജഡമുള്ള ശവകുടീരത്തെങ്കിൽ അവനെത്തുന്നുവെങ്കിലും നീണ്ട ഒരു സമയമെടുത്താണ് അവനെ കല്ലറയിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നത്. മാത്രമല്ല, കല്ലറയുടെ മുഖത്തെ കല്ലുമാറ്റുവാനും അവൻ്റെ വാക്ക് കേട്ട് ജീവനുള്ളവനായി പുറത്തു വന്ന ലാസറിൻ്റെ കെട്ടുകൾ അഴിക്കുവാനും അവിടുന്ന് ചുറ്റും കൂടിയിരുന്നവരുടെ സഹായം ആവശ്യപ്പെടുന്നു. ദൈവം തന്നെയായ അവന് ഒറ്റ വാക്ക് പോരായിരുന്നുവോ? ലാസറിനെ സൗഖ്യപ്പെട്ടവനും ജീവനുള്ളവനുമായി പുറത്തു കൊണ്ടുവരുവാനും എന്ന് ചിലരെങ്കിലും ചിന്തിച്ചിരിക്കാം. ഞാനും ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഒരത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടി ഇത്രയേറെ നീണ്ട സമയം അവിടത്തേക്ക് എടുക്കണമായിരുന്നുവോ? ഇതെല്ലാം മനുഷ്യൻ്റെ പാകതയെത്താത്ത ചിന്തകൾ. എന്നാൽ ദൈവം പറയുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. യെശയ്യാ 55:8-9. മുറിവേറ്റവൻ നൽകുന്ന സൗഖ്യം. ക്രൂശിതൻ്റെ മുറിവുകൾ സ്വന്തം ജീവിതത്തിൽ പേറുന്ന ഏറെ സൗഖ്യ ശുശ്രൂഷകരുണ്ടായിട്ടുണ്ട് ഈ ഭൂമിയിൽ. ചിലർക്ക് ഈ മുറിവുകൾ സ്വന്തം ശരീരത്തിലാകാം, മറ്റു ചിലർക്കത് മാനസിക തലങ്ങളിലാകാം. ശരീരത്തിലും മനസ്സിലും ഒരേപോലെ ക്രൂശിതൻ്റെ പഞ്ചക്ഷതങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു സൗഖ്യ ശുശ്രൂഷകനായിരുന്നു വിശുദ്ധനായ പാദ്രെ പിയു. ഞെട്ടിപ്പിക്കുന്ന സൗഖ്യ ശുശ്രൂഷകളിലൂടെയോ ഗംഭീര പ്രസംഗങ്ങളിലൂടെയോ അല്ല, പിന്നെയോ യേശുക്രിസ്തുവിനോട് അത്രമേൽ ഐക്യപ്പെട്ടിട്ടുള്ള ദിവ്യബലിയിലൂടെയും കുമ്പസാരക്കൂട്ടിലെ വിശുദ്ധ കുമ്പസാരത്തിലൂടെയുമാണ് അദ്ദേഹം മുറിവേറ്റതും പാപഗ്രസ്തമായ ലോകത്തെ സുഖപ്പെടുത്തിയതും. പിശാചിനാലും അവൻ്റെ സേനകളാലും വളരെയേറെ പീഡിപ്പിക്കപ്പെട്ട ഒരു വിശുദ്ധനായിരുന്നു അദ്ദേഹം. ക്രിസ്തുവുമായി അഗാധമാംവിധം ഏകീഭവിച്ചുള്ള ശുശ്രൂഷയായതുകൊണ്ട് വിശുദ്ധ ബലികളിലും വിശുദ്ധ കുമ്പസാരത്തിലും പലപ്പോഴും സമയനിഷ്ഠ പാലിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. തന്നിമിത്തം മറ്റു പല കാരണങ്ങൾ കൊണ്ടും സഭാധികാരികൾ അദ്ദേഹത്തെ കഠിനമായി തെറ്റിദ്ധരിക്കുകയും ഏകദേശം 3 വർഷത്തോളം പരസ്യമായി കുർബാന അർപ്പിക്കുന്നതും കുമ്പസാരിപ്പിക്കുന്നതും നിരോധിക്കുകയും ചെയ്തു. എന്നാൽ തൻ്റെ അഗാധമായ എളിമയും അനുസരണവും കഠിന പ്രാർത്ഥനയും കൊണ്ട് അദ്ദേഹം ഈ കാലഘട്ടത്തെ അതിജീവിക്കുകയും വീണ്ടും പരസ്യമായി ശുശ്രൂഷ ചെയ്യാനുള്ള ദൈവകൃപയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്തു. എന്നിരുന്നാലും ജീവിതകാലം മുഴുവൻ അദ്ദേഹം ഒരു സഹനദാസനായിരുന്നു. ഓരോ വചന ശുശ്രൂഷകനും ഒരു സൗഖ്യ ശുശ്രൂഷകനാണ്. കാരണം ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, മരുന്നോ ലേപന ഔഷധങ്ങളോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ജ്ഞാനം 16:12. അതുപോലെ ഓരോ വൈദ്യനും ഒരു ദൈവ ശുശ്രൂഷകനാണ്. മുറിവേറ്റതും രോഗഗ്രസ്തവുമായ ഈ ലോകത്തെ സൗഖ്യപ്പെടുത്തുവാനുള്ള വരവും അഭിഷേകവും ഓരോ വൈദ്യനും ദൈവം നൽകിയിരിക്കുന്നു. വൈദ്യനെ ബഹുമാനിക്കുക, നിനക്ക് അവനെ ആവശ്യമുണ്ട്. കർത്താവാണ് അവനെ നിയോഗിച്ചത്. വൈദ്യന്റെ ജ്ഞാനം അത്യുന്നതനിൽ നിന്ന് വരുന്നു. പ്രഭാഷകൻ 38:1.